തന്റെ കാര്യം എങ്ങനെങ്കിലും സാധിച്ചു കിട്ടുവാൻ സ്നേഹം കാണിക്കുന്ന മൃഗത്തെ പോലെയാണ് ഒട്ടനേകം ആളുകളും. എന്നാൽ യഥാർത്ഥ സ്നേഹം നമുക്കുള്ളതെല്ലാം, അതെ, സമയം, സമ്പത്ത്, സകലതും കൊടുക്കുവാൻ വെമ്പൽ കൊള്ളുന്നതാണ്. നാം സ്നേഹിക്കുന്ന ആളിന്റെ സ്നേഹം പിടിച്ചുപറ്റുവാനും നാം അത്യധികം ആഗ്രഹിച്ചു. ക്രിസ്തുവുമായി ഒരു ദൈവവൈതലിന്റെ ബന്ധം ഇതാണ്, ആഴമായ സ്നേഹബന്ധം. ഇത് വളരെ വ്യക്തമായി കാണിച്ചിരിക്കുന്ന പുസ്തകമാണല്ലോ നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉത്തമഗീതം. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ നിങ്ങൾ ഈ പുസ്തകത്തിലെ കഥ വായിച്ചു എന്ന് വിശ്വസിക്കുന്നു. മുഖവരയിൽ ഞാനത് അല്പം വിശദമായി തന്നെ നൽകിയത് ഓർക്കുമല്ലോ. ഈ പുസ്തകത്തിൽ 5 ചെറിയ ഗീതങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. അവ ഒരു ഗ്രാമീണ പെൺകുട്ടിയായ ശൂലേംകാരി പെൺകുട്ടിയുടെ കഥയും അനുഭവവും വർണ്ണിക്കുന്നു. ഒരിക്കൽ ഒരു ആട്ടിടയൻ വന്നു. അവൾ അവനെ സ്നേഹിച്ചു, അവൻ അവളെയും സ്നേഹിച്ചു. പിന്നീട് അവൻ അവളെ വിട്ടുപോയി. എന്നാൽ മടങ്ങി വരുമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തിട്ടാണ് പോയത്. അവൾ പ്രതീക്ഷിച്ച അത്രയും വേഗത്തിൽ അവൻ മടങ്ങി വന്നില്ല. ഒരിക്കൽ ശലോമോൻ രാജാവ് വന്നിരിക്കുന്നു എന്നും അവന് അവളെ കാണണമെന്നും പ്രഖ്യാപിക്കപ്പെട്ടു. എന്നാൽ അത് അവൾക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. അവളെ അവന്റെ സന്നിധിയിൽ കൊണ്ടുചെന്നപ്പോൾ അത് അവളുടെ ഇടയ സ്നേഹിതനാകുന്നു എന്ന കാര്യം അവൾ തിരിച്ചറിഞ്ഞു. ഈ കഥയിലെ രംഗങ്ങൾ സംഭവത്തിനനുസരിച്ച് ക്രമമായിട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത് എന്ന് ഞാൻ കരുതുന്നില്ല. രംഗങ്ങൾ മാറി മാറി വരും. എന്നാൽ ഈ പുസ്തകം വിശ്വാസികൾ എന്ന നിലയിൽ എനിക്കും നിങ്ങൾക്കും എത്രമാത്രം പ്രായോഗികമായിരിക്കുന്നു എന്നതാണ് നമ്മുടെ പഠനത്തിൽ നാം കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ഒരു വിശ്വാസിയും കർത്താവായ യേശു ക്രിസ്തുവുമായുള്ള മനോഹരമായ സ്നേഹബന്ധത്തിന്റെ ചിത്രമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ഇനി നമുക്ക് ഉത്തമഗീത പുസ്തകത്തിലേക്ക് പ്രവേശിച്ച് ഇതിലെ വാക്യങ്ങൾ പഠിക്കാം. 1 വാക്യത്തിൽ നാം വായിക്കുന്നത് ശലോമോന്റെ ഉത്തമഗീതം. ഈ ഗീതങ്ങളിൽ കൂടി ദൈവം നമ്മോട് വളരെ മനോഹരമായ കഥ പറയുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം തന്റെ ജനത്തോട് സംസാരിക്കുന്ന രീതികളിൽ ഒന്നാണിത്. സന്യാസ ജീവിതത്തെ ഇത് ശാസിക്കുന്നു. അതെ, വിവാഹത്തെ വെറുക്കുന്ന ആ ജീവിതത്തെ ഇത് ശാസിക്കുന്നു. അതുപോലെ തന്നെ വിവാഹ ജീവിതത്തിൽ കാണുന്ന അവിശ്വസ്തതയെയും ജഡികത്വത്തെയും ഇത് ശാസിക്കുന്നു. അത് തെറ്റാകുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്ന ഒരു പുസ്തകമാണ് ഉത്തമഗീതം. വൈവാഹിക ജീവിതത്തിൽ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള മനോഹരമായ സ്നേഹത്തെ പ്രകീർത്തിക്കുന്ന അതിമനോഹരമായ ഗീതമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. 1, വധുവും വരനും തമ്മിലുള്ള മനോഹരമായ ബന്ധത്തെ നാം കാണുന്നു. അതെ, അവന്റെ ചുംബനം. 2, അവൻ തന്റെ അധരങ്ങളാൽ എന്നെ ചുംബിക്കട്ടെ, നിന്റെ പ്രേമം വീഞ്ഞിലും രസകരമാകുന്നു. അക്കാലത്ത് ചുംബനം സമാധാനത്തിന്റെ പ്രതിജ്ഞയും പ്രതീകവുമായിരുന്നു. ശലോമോൻ എന്ന പേരിന്റെ അർത്ഥം തന്നെ സമാധാനമെന്നാകുന്നു. അവനൊരു സമാധാന പ്രഭുവായിരുന്നു. സമാധാനത്തിന്റെ നഗരമായി യെരൂശലേമിൽ അവൻ രാജാവായി ഭരണം നടത്തി. ശൂലേംകാരി പെൺകുട്ടി സമാധാനത്തിന്റെ പുത്രിയാണ്. കർത്താവായ യേശുക്രിസ്തുവിന് തനിക്കുള്ളവരോട് എത്രമാത്രം അടുത്ത വ്യക്തിപരമായ ബന്ധം ഉണ്ടോ അപ്രകാരമുള്ള അടുത്ത ബന്ധത്തെയാണ് ചുംബനം സൂചിപ്പിക്കുന്നത്. അവന് തന്റെ ദൂത് വ്യക്തിപരമായി തന്റെ വചനത്തിൽ കൂടി എന്നോടും നിങ്ങളോടും അറിയിക്കുവാൻ കഴിയും. അതുകൊണ്ടാണ് ദൈവവചനം പഠിക്കുവാൻ നാം മടങ്ങി വരേണ്ടിയിരിക്കുന്നത്. പഠിക്കുവാനുള്ള മാർഗങ്ങളോ ചില പ്രത്യേക വാക്യങ്ങൾ മനഃപ്പാഠമാക്കുകയോ അല്ല, നാം ദൈവവചനത്തിലേക്ക് മടങ്ങി വരേണ്ടിയിരിക്കുന്നു. തിരുവചന പഠനത്തിൽ കൂടി ദൈവത്തിന് നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിക്കുവാൻ കഴിയുന്ന വിധം അവനുമായി വ്യക്തിപരമായ അടുത്ത ബന്ധമാണ് നമുക്കുണ്ടാകേണ്ടത്. അവൻ തന്റെ അധരങ്ങളാൽ എന്നെ ചുംബിക്കട്ടെ. അവൻ സമാധാനം നമ്മോട് അറിയിച്ചിരിക്കുന്നു. മനുഷ്യ ഹൃദയത്തോട് സമാധാനത്തിന്റെ ദൂത് പറയുവാൻ അവന് മാത്രമേ കഴിയുകയുള്ളൂ. പഴയ നിയമത്തിൽ ക്രിസ്തുവിന്റെ നിഴലുകൾ നാം കാണുന്നുണ്ട്. ഒരു ദൈവദാസൻ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, മോശയും പ്രവാചകന്മാരും വന്നു, അഹരോനും പുരോഹിതന്മാരും വന്നു, അവസാനമായി ദാവീദും രാജാക്കന്മാരും വന്നു, എന്നാൽ ഇപ്പോൾ അവൻ തന്റെ സകല ജനത്തിന്റെയും പ്രവാചകനും പുരോഹിതനും രാജാവുമായി വരട്ടെ. വേറൊരാൾ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, മോശയെ എനിക്ക് കേൾക്കുവാൻ കഴിയുകയില്ല, കാരണം അവൻ വിക്കുള്ളവനാണ്, യെശയ്യാവിന്റെ അധരങ്ങൾ അശുദ്ധമാണ്, യിരെമ്യാവ് ഒരു ബാലനാകൊണ്ട് അവന് സംസാരിപ്പാൻ കഴിയുകയില്ല, പ്രവാചകന്മാർ എല്ലാവരും സംസാരിപ്പാൻ കഴിയാത്ത ചെകിടന്മാരാണ്, അവർ ആരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നുവോ അവൻ തന്നെ സംസാരിക്കട്ടെ എന്ന് അവൻ സമാധാനത്തിന്റെ ദൂത് പറയുന്നു. അതായത് അവന്റെ ക്രൂശിലെ രക്തത്താൽ പാപക്ഷമ പ്രാപിച്ച് ദൈവത്തോട് സമാധാനം ആയിരിക്കുന്നതിന്റെ ദൂത്. കേൾക്കുവാൻ ചെവിയുള്ളവന് അടുത്ത കാൽവെക്കുവാൻ കഴിയും. ക്രിസ്തുവിൽ കൂടി വീണ്ടെടുപ്പ് പ്രാപിച്ച് നാം ദൈവത്തോട് നിരന്നിരിക്കുന്നുവെങ്കിൽ അവൻ താങ്കളുമായി സമാധാന ചുംബനത്തിലാകുന്നു എന്ന് പറയാം. അതാണ് ചുംബനം, സമാധാന ചുംബനം. ക്രിസ്തുവും വിശ്വാസിയും തമ്മിലുള്ള വിവാഹ പ്രതിജ്ഞയുടെ മുദ്രയാണ് ആ ചുംബനം. അത് വിവാഹ നിയമത്തിന്റെ മുദ്രയായിരുന്നു. വീണ്ടെടുപ്പിൽ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വിടുതൽ നൽകുന്നു എന്ന് മാത്രമല്ല, അവൻ നമുക്ക് സ്വാതന്ത്ര്യവും തരുന്നു, നമ്മെ മോചിപ്പിക്കുന്നു. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുമെന്ന് കർത്താവ് പറഞ്ഞല്ലോ. ഏതു വിധത്തിലുള്ള സ്വാതന്ത്ര്യമാണത്? അവന്റെ അടുത്ത് ചെന്ന് ഞാൻ എന്റെ ശരീരത്തെ ജീവനുള്ള യാഗമായി നിനക്ക് സമർപ്പിക്കുന്നു എന്ന് പറയുന്ന സ്വാതന്ത്ര്യമാണത്, സമർപ്പണത്തിന്റെ സ്വാതന്ത്ര്യമാണത്. അത് നമ്മെ നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിനോട് ആളത്വപരമായ ബന്ധത്തിലേക്ക് വഴി നടത്തുന്ന സ്വാതന്ത്ര്യമാണത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കൾ അപ്രകാരമുള്ള ഒരു ദൈവവൈതലാകുന്നുവോ അതോ പേരിന് മാത്രമോ? അവൻ കരുണാസമ്പന്നനാകുന്നു, അവൻ കൃപയുള്ള ദൈവമാകുന്നു, അവന്റെ മഹത്വത്തിന്റെ ധനം നാമുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് അവന്റെ വചനം നമ്മോട് പറയുന്നു. താങ്കളുടെ കാര്യം എനിക്കറിയില്ല, എനിക്ക് അവന്റെ കരുണയും കൃപയും ധാരാളമായി ആവശ്യമായിരിക്കുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് അവൻ വിളിച്ചുകൊണ്ടിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 11:28. അത് യഥാർത്ഥമായ ആശ്വാസമാണ്. ശബത്ത് ദിവസം ഒരു ദിവസം മാത്രമുള്ള വിശ്രമമല്ലത്, ആഴ്ചയുടെ 7 ദിവസത്തിലുമുള്ള വിശ്രമവും ആശ്വാസവുമാണത്. അതെ, ഹൃദയം ശാന്തമായിരിക്കുന്ന, സ്വസ്ഥമായിരിക്കുന്ന, അവനിൽ ആശ്രയം അർപ്പിച്ച് ആനന്ദിക്കുന്നതായ അവസ്ഥ. അവന്റെ ചെയ്തു തീർത്ത വീണ്ടെടുപ്പിലുള്ള ആശ്വാസമാണത്. തുടർന്ന് അവൻ ഇപ്രകാരം പറയുന്നു, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എന്റെ മുഖം മൃദുവും എന്റെ ചുമട് ലഘുവുമാകുന്നു. മത്തായിയുടെ സുവിശേഷം 11:29-30. അവനോട് ബന്ധപ്പെട്ടിരിക്കുന്നത് മനോഹരമായ മഹത്വകരമായ അനുഭവമത്രേ. അവനാണ് താങ്കൾക്ക് വേണ്ടി ഭാരം ചുമക്കുന്നവൻ. ഒരു ദൈവദാസൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, യേശു കയ്പ് പാനപാത്രം കുടിച്ചു, അവൻ ഭാരമുള്ള കുരിശ് ചുമന്നു, നമ്മുടെ ക്രൂശെടുത്ത് അവനെ പിൻപറ്റുവാൻ അവൻ നമ്മോട് കൽപ്പിക്കുന്നു. യാതൊരു ക്രൂശും നമുക്ക് കൂടുതൽ ഭാരമായി തോന്നുകയില്ല, കാരണം അവന്റെ തോൾ, അവന്റെ ചുമൽ അതിന്റെ കീഴിൽ ഉണ്ടായിരിക്കും എന്ന് മാത്രമല്ല, അതിന്റെ ഭാരം കൂടിയ ഭാഗം അവനായിരിക്കും വഹിക്കുന്നത്. അവൻ പങ്കുവയ്ക്കുന്ന യാതൊരു ഭാരവും നമ്മെ തളർത്തു കളയുകയില്ല. പ്രിയ സുഹൃത്തെ, ഇത് എത്ര വാസ്തവമായ കാര്യമാണ്! ജീവിതത്തിന്റെ ഭാരങ്ങളിലും പ്രയാസങ്ങളിലും താങ്കൾ അവനോട് ബന്ധപ്പെട്ടിരിക്കുന്നു എങ്കിൽ അവൻ താങ്കളുടെ ഭാരം വഹിപ്പാൻ മതിയായ ഭാരവാഹിയാകുന്നു. ഇത് അനുഭവിച്ചറിഞ്ഞിട്ടില്ലേ? അവൻ താങ്കൾക്കായി കരുതുന്നതാകിയാൽ താങ്കളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുക, താങ്കളുടെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ താങ്കളെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. അവന്റെ ചുംബനം അതെത്ര മനോഹരമാണ്! ഇനി അടുത്തതായി അവന്റെ സ്നേഹം നാം കാണുന്നു. ഇവിടെ നാം വായിക്കുന്നത്, നിന്റെ പ്രേമം വീഞ്ഞിലും രസകരമാകുന്നു. അക്കാലത്ത് വീഞ്ഞ് ഭൂമിയിലെ ഉന്നതമായ ജീവിത സൗകര്യത്തെ, ആഡംബരത്തെ സൂചിപ്പിക്കുന്നതായിരുന്നു. ഹൃദയത്തിൽ ഏറ്റവും ആനന്ദം പകരുന്ന വസ്തുവായി അതിനെക്കുറിച്ച് പറയുന്നു. പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം എഴുതി, വീഞ്ഞു കുടിച്ച് മത്തനാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ, ആത്മാവ് നിറഞ്ഞവരാകുവീൻ എന്ന് എഫെസ്യ ലേഖനം 5:18. ക്രിസ്തുവിനുള്ളവരായി അവനുമായി ബന്ധം പുലർത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സന്തോഷവും ആനന്ദവും അനുഭവിക്കുക എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. പത്രോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്ന അനുഭവത്തിൽ നാം എത്തിച്ചേരേണ്ടത് ആവശ്യമാണ്. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു, ഇപ്പോൾ കാണാതെ വിശ്വസിച്ചും കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്ധമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. പത്രോസിൻ്റെ 1 ലേഖനം 1 അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങൾ, പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. ഹബക്കൂക്ക് പ്രവാചകൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിമരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ഹ, എത്ര മനോഹരമായിരിക്കുന്നു! ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവവൈതൽ സകലവും പ്രതികൂലമായാൽ പോലും അവനിൽ ആനന്ദിക്കും, ഘോഷിച്ചുല്ലസിക്കും. ഈ അവസ്ഥയിൽ നാം എത്തിച്ചേരേണ്ടതുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ ഈ അവസ്ഥയിൽ എത്തിച്ചേർന്നിട്ടുണ്ടോ? നിന്റെ പ്രേമം വീഞ്ഞിലും രസകരമാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതിൽ അതിശയിപ്പാനൊന്നുമില്ല. അതെ, സ്നേഹം ആസ്വദിക്കുന്ന വ്യക്തിക്ക് ലോകത്തിൽ മറ്റെന്തിനേക്കാളും ഉപരി ആസ്വദിക്കുവാൻ കഴിയുന്ന, ആനന്ദിക്കുവാൻ കഴിയുന്ന ഒന്നാകുന്നു ഈ പറഞ്ഞതായ സ്നേഹം. വീഞ്ഞ് കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുവാൻ ഇടയുണ്ട്. വീഞ്ഞ് താൽക്കാലികമായ സന്തോഷം നൽകിയെന്ന് വരാം, എന്നാൽ അത് താങ്കളെ തളർത്തുക തന്നെ ചെയ്യും. പ്രിയ സുഹൃത്തെ, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ കൂടി കടന്നു വന്ന് ദൈവ സ്നേഹം കൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കുവാൻ നിങ്ങൾ അനുവദിക്കുമോ? അത് നിങ്ങൾക്ക് യഥാർത്ഥമായ സന്തോഷവും ആനന്ദവും ആശ്വാസവും പകർന്നു തരും. ഞാൻ ഇനി 3 വാക്യം ഒന്ന് വായിക്കാം. നിന്റെ തൈലം സൗരഭ്യമായത്, നിന്റെ നാമം പകർന്ന തൈലം പോലെയിരിക്കുന്നു, അതുകൊണ്ട് കന്യകമാർ നിന്നെ സ്നേഹിക്കുന്നു. തൈലം എന്ന് പറഞ്ഞിരിക്കുന്നത് സുഗന്ധ ദ്രവ്യത്തെക്കുറിച്ചാണ്. അവൻ തൻ്റെ ജീവിതം ഭൂമിയിൽ ആരംഭിച്ചപ്പോൾ അവന് കാഴ്ചയായി മൂറ് കൊണ്ടുവന്നു. അവൻ മരിച്ചപ്പോൾ അവൻ്റെ ശരീരത്തിൽ മൂറ് ഇട്ടു. അവൻ്റെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ ആകമാനം ജനനം മുതൽ മരണം വരെ ഒരു സൗരഭ്യമുണ്ടായിരുന്നു. അവൻ നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചപ്പോൾ അവൻ്റെ സ്നേഹത്തിൻ്റെ വാസന എത്രമാത്രമായിരുന്നു എന്ന് ചിന്തിച്ചു നോക്കുക. അടുത്തതായി അവൻ്റെ ആകർഷണ ശക്തിയാകുന്നു നാം കാണുന്നത്. 4 വാക്യം ഞാനൊന്ന് വായിക്കാം. നിന്റെ പിന്നാലെ എന്നെ വലിക്ക, നാം ഓടിപ്പോക. ഇത് വളരെ മനോഹരമായ ഒരു വാക്യമാണ്. അവനോട് സ്നേഹത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയുടെ വാക്കുകളാണിത്. അവനുമായി അടുത്ത ബന്ധം പുലർത്തുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ വാക്കുകൾ. എന്നാൽ നമുക്ക് ആ അവസ്ഥയിൽ എത്തിച്ചേരുവാൻ കഴിയുകയില്ല എന്ന ബോധമുണ്ടാകുന്നു. അത് അത്രമാത്രം ഉന്നതമാകയാൽ നമുക്കവിടെ എത്തിച്ചേരുവാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് എന്നെ വലിച്ചുകൊണ്ടു പോകുക എന്ന് പറയുന്നതായ അവസ്ഥ ഉണ്ടാകുന്നത്. യേശുവിൻ്റെ നാമം താങ്കൾക്ക് എന്തർത്ഥമായിരിക്കുന്നു? താങ്കൾ ആ മനോഹരമായ ബന്ധം അനുഭവിക്കുന്നില്ലെങ്കിൽ കാന്ത പറയുന്നത് പോലെ പറയുക, എന്നെ നിങ്ങളിലേക്ക് വലിച്ചടിപ്പിക്കുക എന്ന്. താങ്കൾ ഒരു ദൈവവൈതലാകുന്നു എങ്കിൽ എന്നെ നിങ്ങളിലേക്ക് വലിക്കുക എന്ന് താങ്കൾ പറയുക. താങ്കൾക്ക് സ്വയമായി എത്തിച്ചേരുവാൻ കഴിയാത്ത സ്ഥാനത്തേക്ക് അവൻ താങ്കളെ ഉയർത്തിക്കൊണ്ടുവരട്ടെ, വലിച്ചുകൊണ്ടുവരട്ടെ. താങ്കൾക്ക് തന്നെ ആ നിലവാരത്തിലേക്ക് ഉയരുവാൻ കഴിയുകയില്ല എന്ന വാസ്തവം താങ്കൾ മനസ്സിലാക്കുക. അതെ, പലപ്പോഴും ഏത് ആത്മീയ നിലവാരത്തിലും എത്തിച്ചേരുവാൻ എനിക്ക് കഴിവുണ്ട് എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് പലർക്കും ആത്മീയമായ താണ പടികളിൽ കഴിയേണ്ടതായി വരുന്നത്. നമ്മുടെ ഒന്നുമില്ലായ്മയെ, കഴിവില്ലായ്മയെ ദൈവ സന്നിധിയിലേക്ക് സമർപ്പിക്കുമ്പോൾ അവിടുന്ന് നമ്മെ അവിടുത്തെ ആ ഉയരങ്ങളിലേക്ക് എടുത്തുകൊണ്ടുപോകുന്നു, വലിച്ചുകൊണ്ടുപോകുന്നു. അവന്റെ ശക്തി നമ്മുടെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് അവൻ പറയുന്നു. അവന്റെ ശക്തി നമുക്ക് ലഭ്യമാണെന്ന് ദൈവം നമ്മോട് പറയുന്നു. കർത്താവേ, എന്നെ നിങ്ങളിലേക്ക് അടുപ്പിക്കുക എന്ന താങ്കളുടെ ആ കരച്ചിലിന് അവൻ ഉത്തരമരുളും. ആ ആഗ്രഹം നമുക്കുണ്ടാകണം. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. എനിക്കെല്ലാമുണ്ട്, ഞാൻ തികഞ്ഞിരിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ഒരുവൻ ആത്മീയമായി വളരുവാൻ സാധിക്കില്ല. ആത്മീയമായി വളരെ താണ നിലവാരത്തിൽ കഴിയുന്ന ഒരുവൻ മാത്രമേ അങ്ങനെ ചിന്തിക്കൂ. ദൈവത്തിന്റെ ആത്മാവിനാൽ ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നതിന് ഒരു പ്രത്യേക ആനന്ദവും സന്തോഷവുമുണ്ട്. ക്രിസ്തുവിനെ നമുക്ക് യാഥാർത്ഥ്യമാക്കി തരുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല എന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞല്ലോ, യോഹന്നാന്റെ സുവിശേഷം 6:44. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. ഞാനാണ് നിങ്ങളെ തിരഞ്ഞ് പുറകെ വന്നത്. നാം ദൈവത്തെ അന്വേഷിച്ച് നടന്നില്ല, ദൈവം നമ്മെ അന്വേഷിച്ച് നടന്നു. ഇന്നും അവൻ നമ്മെ അന്വേഷിച്ച് നടക്കുകയാണ്. കർത്താവേ, എന്നെ നിങ്ങളിലേക്ക് വലിച്ച് അടുപ്പിക്കുക എന്ന് പറയുവാൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. ജീവന്റെ ജലം നമുക്ക് നൽകുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ആവശ്യമാണ്. ജീവന്റെ ജലം നാം പാനം ചെയ്യുമെങ്കിൽ നമ്മിൽ നിന്ന് ജീവജല നദികൾ ഒഴുകുവാനിടയാകും. ഇവിടെ നാം വായിച്ചു, നാം ഓടിപ്പോകും. നാം മടിയന്മാരോ അവഗണന മനോഭാവമുള്ളവരോ ആയതുകൊണ്ടല്ല നമ്മെ വലിക്ക എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെയോ, നാം നിസ്സഹായരാണ്. നമ്മിൽ തന്നെ യാതൊരു കഴിവുമില്ല. കർത്താവ് പറഞ്ഞു, എന്നെ കൂടാതെ നിങ്ങൾക്ക് യാതൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന്. അതിന്റെ അർത്ഥം, കർത്താവിന് പ്രസാദകരമായ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ആവശ്യം കർത്താവിനെയാണ്. അവിടുന്ന് നമ്മുടെ ഉപദേശകനായി, നടത്തിപ്പുകാരനായി നമ്മോടുകൂടി ഉണ്ടായിരിക്കണം. നമുക്ക് താല്പര്യവും ആഗ്രഹവുമുണ്ട്. ആത്മാവ് ഒരുക്കമുള്ളതാണ്, ജഡമോ ബലഹീനമത്രേ. നമുക്ക് അവന്റെ കൂടെ ഓടിപ്പോകണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ അതിനുള്ള കാലുകൾ അവൻ നമുക്ക് നൽകേണ്ടിയിരിക്കുന്നു. അതിനുള്ള ശക്തി, ആത്മീയമായ ശക്തി അവൻ നമുക്ക് നൽകേണ്ടതുണ്ട്. അവൻ നമ്മെ വലിക്കണം. അതെ, എബ്രായ ലേഖനം 12 നാം വായിക്കുന്നത്, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന ഭാവവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവ സിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥാനത്തേക്കാണ് ദൈവം നമ്മെ ക്ഷണിക്കുന്നത്! എത്ര അതിമനോഹരമായ ഒരു സ്ഥാനത്തേക്കാണ് അവൻ നമ്മെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്! അതെ, യെശയ്യാപ്രവചനം 40:31 സുപരിചിതമാണല്ലോ. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നത് എന്റെ കഴിവില്ലായ്മ മനസ്സിലാക്കി, ഒന്നുമില്ലായ്മ മനസ്സിലാക്കി ദൈവകരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുമ്പോൾ മാത്രമാണ്. സ്വന്തം കഴിവുകൾ പ്രകടിപ്പിച്ച് മറ്റുള്ളവരുടെ ശ്രദ്ധയും മറ്റുള്ളവരുടെ അംഗീകാരവും പിടിച്ചു പറ്റുവാൻ ശ്രമിക്കുന്നവർ വാസ്തവത്തിൽ ദൈവനാമത്തിന് കൂടുതൽ ദോഷം മാത്രമാണ് വരുത്തി വെച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഇതാ കാന്ത കാന്തനോട് പറയുന്നു, നീ എന്നെ നിന്റെ പിന്നാലെ വലിക്ക. അതെ, ആ മനോഭാവം അത് മാത്രമേ ആത്മീയ ജീവിതത്തിൽ വളരുവാൻ നമ്മെ സഹായിക്കൂ. അതെ, അവന്റെ ചുംബനം അനുഭവിക്കുന്നതായ ഒരു വ്യക്തി, അവന്റെ സ്നേഹം മറ്റെന്തിലും അധികം രസമായി കാണുന്ന ഒരു വ്യക്തി, അവന്റെ നാമം ജീവിതത്തിൽ ഏറ്റവും ഉന്നതമായി മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തി, തന്റെ ഒന്നുമില്ലായ്മ മനസ്സിലാക്കി പ്രാണപ്രിയനിലേക്ക് ചാരുന്ന ആ വ്യക്തിക്ക് മാത്രമേ ജീവിതത്തിൽ അവിടുത്തെ സ്നേഹം ആസ്വദിക്കുവാനും ജീവിതം ആനന്ദപൂർണമായി മുൻപോട്ട് കൊണ്ടുപോകുവാനും സാധിക്കും. അങ്ങനെ ഒരു അനുഭവത്തിൽ എത്തിച്ചേരുവാൻ താങ്കൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതോ മുരടിച്ച, വരണ്ട, എങ്ങനെയെങ്കിലും തല്ലി തല്ലി നീക്കുന്നതായ ഒരു ജീവിതമാകുന്നു താങ്കളുടേത്? അങ്ങനെ ഒന്നിനു വേണ്ടി തല്ല ദൈവം താങ്കളെ സൃഷ്ടിച്ച് ഭൂമിയിലാക്കിയിരിക്കുന്നത്. ആസ്വദിക്കുവാൻ, ആനന്ദിക്കുവാൻ, അതെ, യഥാർത്ഥ സന്തോഷവും സമാധാനവും പ്രാപിക്കുവാൻ അതിനുള്ള മാർഗം സൃഷ്ടാവായ ദൈവത്തിൽ സമർപ്പിച്ച് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ അവനുമായുള്ള കൂട്ടായ്മയിലൂടെ സന്തോഷം അനുഭവിച്ച് മുൻപോട്ട് പോകുക മാത്രമാണ്. അങ്ങനൊരവസ്ഥയ്ക്കായി ദൈവം താങ്കളെ ഒരുക്കട്ടെ, സഹായിക്കട്ടെ.